Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരു മനുഷ്യൻ ഒരു എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിലും എത്രയോ ഇരട്ടി സുഖമാണ് ബ്രഹ്മലോകത്തിൽ ഒരാൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഖത്തിൽ താരതമ്യമുണ്ട്, സാധന താരതമ്യം, സാധനങ്ങളിലും താരതമ്യങ്ങളുണ്ട്. ഇഷ്ടകർമ്മങ്ങൾ, കൂർത്തകർമ്മങ്ങൾ, ദത്തകർമ്മങ്ങൾ എന്നിങ്ങനെ സാധനത്തിൽ താരതമ്യമുണ്ട്. എല്ലാം ഈ ശാസ്ത്രത്തിൽ നിന്ന് യാവത് സംവാദം ഉഷിത്വ, യാവത് സംവാദം ക്ഷീണേ പുണ്യേ എന്ന് രീതിയിൽ പറയുന്നതാണ്. സംവാദം എന്ന് പറഞ്ഞാൽ കർമ്മം, സമ്പാദിക്കുന്നത്. അങ്ങനെ സംവാദം, കർമ്മം, പുണ്യം, യാവത് ഏതുവരെയുണ്ടോ അതുവരെ ഉഷിത്വ അവിടെ വസിച്ചിട്ട്, പുണ്യം ഏതുവരെയുണ്ടോ അതുവരെ അവിടെ വസിച്ചിട്ട് പിന്നീട് തിരിച്ചു വരുന്നു. ഇത്യസ്മാത് എന്നുള്ള ഈ ശ്രുതിവാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം. തഥാ മനുഷ്യാദിഷു നാരക സ്ഥാവരാന്തേഷു സുഖലവ ചോദനാലക്ഷണ ധർമ്മസാധ്യ ഏവേരി ഗമ്യതേ താരതമ്യേന വർത്തമാന. ഇത് ജീവന്മാർ, അനേക യോനികളിൽ ജീവന്മാരുണ്ട്. അതിനോട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാദിഷു നാരക സ്ഥാവരാന്തേഷു, മനുഷ്യൻ തുടങ്ങി നാരകം, നരകജീവികൾ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചും അവിടെ ഉള്ള ജീവനെക്കുറിച്ചൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പല നരകങ്ങളെക്കുറിച്ച് 14 ലോകങ്ങളിൽ 7 ലോകങ്ങളിൽ താഴോട്ട് നരക ലോകങ്ങളും ഉണ്ടെന്നാണ്. അതലം, ഇതലം, സുതലം, രസാതലം, കലാതലം, പാതാളം, ഇങ്ങനെയൊക്കെ താഴോട്ട് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപരി ലോകങ്ങൾ ഭൂർഭുവസ്വ മഹാജനതപ സത്യ, ഇങ്ങനെ മേലോട്ട് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകങ്ങളിൽ എന്താണ് മനുഷ്യരെ, അത് മനുഷ്യലോകത്തിൽ ജീവിക്കുന്നവർ, ഭൂർലോകത്തിൽ ജീവിക്കുന്നവരെല്ലാം മനുഷ്യർ. നാരകം, നരകലോകത്ത് ജീവിക്കുന്നവർ, സ്ഥാവരങ്ങൾ, ഈ ഭൂലോകത്തിൽ തന്നെയുള്ള വൃക്ഷങ്ങളും മറ്റ് സ്ഥാവരങ്ങളാണ്, ഇതെല്ലാം ജീവന്മാരാണ്. മനുഷ്യാദേശു നാരക സ്ഥാവരാന്തേഷു, പുല്ല്, വൃക്ഷങ്ങൾ, ഇതെല്ലാം സ്ഥാവരങ്ങളാണ്. ഇവിടെയെല്ലാം എന്താണ് സുഖലഭ, ഇവിടെയൊക്കെ സുഖലേശം അനുഭവിക്കുന്നു. എല്ലായിടത്തും ഉണ്ട് സുഖലേശം, മനുഷ്യനും മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ലതകൾക്കും എല്ലാം സുഖലേശം അനുഭവിക്കുന്നുണ്ട്. അതെന്താണ് സാധ്യമാണ്, അതുകൊണ്ട് കിട്ടുന്നതാണ്, നേടുന്നതാണെന്നാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും ആർജിക്കുന്ന പുണ്യങ്ങളുടെ ഫലമാണ് ഈ സുഖം. ഏത് ലോകത്തിൽ ഏത് ജീവൻ അനുഭവിക്കുന്നതായാലും ആ സുഖം എന്നാണ്. ദേവേദി ഗമ്യതേ, ഇതെന്താണ് താരതമ്യേന വർത്തമാന. സുഖം എന്ന് പറയുന്നത് എന്താണ്? താരതമ്യമായി കാണപ്പെടുന്നു, ഏറ്റക്കുറച്ചിലൂടെ കാണപ്പെടുന്നു എന്നാണ്. ചിലർക്ക് കൂടുതൽ സുഖം, ചിലർക്ക് കുറച്ച് സുഖം, ഇതൊന്നും മുഖ്യമല്ല. ഇത് അധോലോകങ്ങളെ കുറിച്ച് പറഞ്ഞു, അതായത് താഴോട്ടുള്ള ലോകം. നമ്മൾ സാധാരണ പറയുന്ന അധോലോകമല്ല, ഇവിടെ പറയുന്നു നരകം പോലെയുള്ള ലോകങ്ങളാണ്. തഥാ ഊർധ്വ ഗതേഷു അധോ ഗതേഷു ച ദേഹവസ്തു ദുഃഖ താരതമ്യ ദർശന തദ്ഹേതോ അധർമ്മസ്യ പ്രതിഷേധ ചോദനാലക്ഷണസ്യ തദനുഷ്ഠായിനാം ച താരതമ്യം ഗമ്യതെ തഥാ ഊർധ്വ ഗതേഷു അധോ ഗതേഷു ച ദേഹവസ്തു. മേലോട്ടുള്ള ലോകങ്ങളിലുള്ള ജീവികളായാലും താഴോട്ടുള്ള ലോകങ്ങളിലുള്ള ജീവികളായാലും, മേലോട്ടുള്ള ലോകം എന്ന് പറയുമ്പോൾ ഭുവ, സ്വഹ, ജന, തപ എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ലോകങ്ങൾ, ഇവിടെ താഴോട്ടെന്ന് പറയുമ്പോൾ രസാതലം, തലാതലം, പാതാളം, ഇങ്ങനെ പറഞ്ഞു പോകുന്ന ലോകങ്ങൾ. അതാണ് ഊർധ്വഗതേഷു അധോഗതേഷുക, ഈ ലോകങ്ങളിലുള്ള ദേഹവസ്തു, ദേഹധാരികൾ, ജീവന്മാർ, അവരിൽ ദുഃഖ താരതമ്യ ദർശന, ദുഃഖത്തിന്റെ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്. ദേവന്മാർക്കും ദുഃഖമുണ്ട്, അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖമുണ്ട്. തദ്ഹേതോ അധർമ്മസ്യ, അപ്പൊ അവർ അവിടെ എന്തുണ്ട്? അതിന് കാരണമായ അധർമ്മം ഉണ്ട്. യാഗം ചെയ്യുന്നു, വലിയ വലിയ യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയും, പക്ഷെ യാഗത്തിനും കുറെ ഹിംസ വരും, അറിഞ്ഞു അറിയാതെയോ കുറെ പ്രാണി പീഡ അതിനും ഉണ്ടാവും, അറിഞ്ഞുകൊണ്ട് ഹിംസിക്കും, അതിന്റെ ഫലമായി ദേവന്മാർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് മനുഷ്യനെ അപേക്ഷിച്ച് അവിടെ അനുഭവിക്കുന്ന ആനന്ദം, സുഖം വളരെ കൂടുതലാണ്, ദുഃഖം ലേശവും, എന്നാലും അവിടെ ദുഃഖമുണ്ട്. അതിന് കാരണം എന്താണ്? അധർമ്മമാണ്. അതങ്ങനെ പിന്നെ താഴോട്ടോ നരകത്തിനും മറ്റുള്ളവർക്കോ പ്രതിഷേധ ചോദനാലക്ഷണസ്യ, അവിടെ എന്താണ്? നിഷിദ്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു, നരകത്തിൽ പോകും എന്നാണ്. പ്രാണികളെ കൊല്ലരുത്, മാ ഹിംസ്യാ സർവാഭൂതാനി, കൊല്ലരുതെന്ന് വേദം വിധിച്ചിരിക്കുകയാണ്. കൊല്ലുകയാണെങ്കിൽ അവന് നരക ഫലമായിട്ട് വരും. സുരാംന പിപേത്, മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, കുടിച്ചു കഴിഞ്ഞാൽ നരകം ഫലമാണ്. കളഞ്ചം എന്ന പക്ഷേ, ഉള്ളി പോലെയുള്ള നിഷിദ്ധമായ വസ്തുക്കൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഭക്ഷിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവും മരിച്ചതിന് ശേഷം പറഞ്ഞിരിക്കുന്നു. നാം വെച്ചിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ നിഷിദ്ധം, വേദത്തിൽ നിഷേധിച്ചിരിക്കുന്ന ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന പറയും. അതിന് പിന്നെ യാതൊരു അതിന് അപ്പീലൊന്നുമില്ല. നിഷേധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നരകം തന്നെ ഫലം. വേദം സ്വതപ്രമാണമാണ്, അത് നിഷേധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നരകഫലം ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു അധർമ്മസ്യ പ്രതിഷേധ ചോദനാലക്ഷണസ്യ, പ്രതിഷേധ വിധി അതാണ് അതിന് പ്രമാണം നരകഫലം ഉണ്ടാകുമെന്നുള്ളതിന്. തദ്നുഷ്ഠായിനാംച്ച, ഇത് അനുഷ്ഠിക്കുന്നവരിലും താരതമ്യമുണ്ട്. ചിലർ പൂർണ്ണമായും അധർമ്മികളായിരിക്കും, അധർമ്മം അനുഷ്ഠിക്കുന്നവരിലും ഏറ്റക്കുറച്ചിലുണ്ട്. ചിലർ പൂർണ്ണമായ അധർമ്മമേ അനുഷ്ഠിക്കത്തുള്ളൂ, ചിലർ അങ്ങനെയല്ല, ധർമ്മവും അധർമ്മവും അനുഷ്ഠിക്കും. ചിലർക്ക് ധർമ്മം കൂടുതലും അധർമ്മം കുറവുമായിരിക്കും. വിഹിതമായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യും, അല്പം നിഷിദ്ധ കർമ്മവും ചെയ്യും. അതിന് താരതമ്യമുണ്ട്, താരതമ്യം. ആ താരതമ്യം അനുസരിച്ച് അവർക്ക് ഫലവും ഉണ്ടാകുന്നതാണ്. ഇത് കർമ്മഫലത്തിന്റെ താരതമ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളാണ്. വിധി നിഷേധങ്ങൾ അറിയണം, അതനുസരിച്ച് ജീവിക്കണം, എന്നാലേ പുണ്യപാപങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഏവം അവിദ്യാദി ദോഷവതാം ധർമാധർമ്മ താരതമ്യ നിമിത്തം ശരീര ഉപാദാനപൂർവകം സുഖ ദുഃഖ താരതമ്യം അനിത്യം സംസാരരൂപം ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധം. പറഞ്ഞ കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവം അവിദ്യാദി ദോഷവതാം, അവിദ്യ അതിൽ നിന്നുണ്ടാകുന്ന രാഗം ദ്വേഷം ഈ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്ക് ധർമാധർമ്മ താരതമ്യ നിമിത്തം, ധർമ്മവും അധർമ്മവും ഇതിൽ വരുന്ന താരതമ്യം ഇത് നിമിത്തമായിട്ട് ശരീര ഉപാദാനപൂർവം, ഇതിനനുസരിച്ച് അവർക്ക് പുണ്യപാപങ്ങളിൽ വരുന്ന താരതമ്യം അനുസരിച്ച് ശരീര ഉപാദാനപൂർവം ശരീരം സ്വീകരിക്കേണ്ടി വരും. പുണ്യം കൂടിയിരുന്നാൽ ദേവ ശരീരം, പാപം കൂടിയിരുന്നാൽ നരക യോനി, നരക ശരീരങ്ങൾ, മധ്യനിലയിൽ വന്നാൽ മനുഷ്യ ശരീരം. അങ്ങനെ ശരീര ഉപാദാനപൂർവകം ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. സുഖദുഃഖ താരതമ്യ നിമിത്തം താരതമ്യം, അങ്ങനെ അവർക്ക് സുഖദുഃഖങ്ങളുടെ താരതമ്യം വരുന്നു, ഏറ്റക്കുറച്ചിൽ വരുന്നു. അത് ഏതായാലും സുഖം, ദേവലോകം വരെയുള്ള സുഖമായാലും ശരി, നരകത്തിൽ വരെയുള്ള ദുഃഖമായാലും ശരി, അതെന്താണ്? അനിത്യമാണ്. അത് അനിത്യമാണ്, സംസാരരൂപം. അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ഈ 14 ലോകങ്ങളിലുമുള്ള ജന്മം സംസാരമാണ്. ഇത് ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധം, ശ്രുതി സ്മൃതി ന്യായയുക്തി ഈ മൂന്നിലൂടെയും ഇത് നിർണയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പുണ്യകർമ്മങ്ങൾക്ക് സുഖമാണ് ഫലമെന്നും പാപകർമ്മങ്ങൾക്ക് ദുഃഖമാണ് ഫലമെന്നും അതിനനുസരിച്ച് ജന്മങ്ങൾ ഉണ്ടാകുമെന്നും വിഭിന്ന യോനികളിൽ ജനിക്കേണ്ടി വരുമെന്നും സ്വർഗം മുതൽ നരകം വരെയുള്ള ലോകങ്ങളുണ്ടെന്നും എല്ലാം കാര്യങ്ങൾ ശ്രുതിയിലും സ്മൃതിയിലും യുക്തിയിലൂടെയും ശ്രദ്ധിക്കുന്നതാണ്. അതിനി പ്രമാണമായിട്ട് പറയുന്നു, തഥാജ ശ്രുതി നഹവൈ സശരീരസ്യ സദ പ്രിയാപ്രിയയോരപഹതിരസ്തി ഇതി യഥാവർണിതം സംസാരരൂപം അനുവദതി. ശ്രുതി ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ആ സംസാരത്തിന്റെ സ്വരൂപത്തെ ഇവിടെ അനുവാദം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏറ്റു പറയുകയാണ്. അതിനെ ഒന്നുകൂടി പറയുന്നു, എങ്ങനെയാണ്? സശരീരസ്യ എന്ന് വെച്ചാൽ ശരീരാഭിമാനിക്ക്, സതഹ ശരീരാഭിമാനിയായിരിക്കുന്ന ആ ജീവന്, പ്രിയ അപ്രിയയോഹു സുഖ ദുഃഖങ്ങളുടെ അപഹതി നാശം ന അസ്ഥി വൈ, അതിന് നാശം ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. ശരീരാഭിമാനിയായിരിക്കുന്ന ഒരു ജീവന് സുഖ ദുഃഖങ്ങളുടെ നാശം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ അയാൾ എപ്പോഴും ഏത് ലോകത്തിൽ പോയാലും സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയിരുന്നു ഒരാൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതാണ് സംസാരം. അല്ല, സംസാരം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലുള്ള കഷ്ടപ്പാടിനെ മാത്രമാണ്. നമ്മൾ സാധാരണ സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചതിന് ശേഷം ഗർഭവാസം മുതൽ മരണം വരെയുള്ള കഷ്ടപ്പാടുകളെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു ആ കഷ്ടപ്പാടുകൾ മാത്രമല്ല, ഇവിടുത്തെ സുഖവും സംസാരത്തിൽ ഉൾപ്പെടുന്നതാണ്. സുഖവും ദുഃഖവും രണ്ടും കൂടി ചേരുന്നതാണ്, അതാണ് കഷ്ടപ്പാട്. അതിനാണ് കഷ്ടപ്പാടെന്ന് പറയേണ്ടത്. അല്ല, ദുഃഖത്തെ മാത്രമല്ല ഇവിടെ അനുഭവിക്കുന്ന സുഖം, ഭാര്യ പുത്രാദി സൗഭാഗ്യത്തോടുകൂടിയിരിക്കുന്നു സംസാരം, സമ്പത്തും ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്നു ഇവിടുത്തെ സംസാരമാണ്, അതും സംസാരത്തിൽ അന്തർഭവിക്കുന്നതാണ്. അത് കഷ്ടപ്പാടുകൾ മാത്രമാണ്. ഈ സംസാര രൂപം അനുവദതി, ശ്രുതി പറയുന്നുണ്ട് കർമ്മങ്ങൾക്കനുസരിച്ച് ഭൗതികമായ ഏത് വലിയ ഐശ്വര്യം ഉണ്ടായാലും അതും സംസാരം തന്നെ, ഏത് ദുഃഖം ഉണ്ടായാലും അതും സംസാരം തന്നെ എന്നാണ് ശ്രുതി പറയുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്നു അവൻ, സംസാരിയാണ് അവൻ, സംസാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവൻ, സുഖം അനുഭവിച്ചാലും ദുഃഖം അനുഭവിച്ചാലും. ഇനി ഇതിൽ നിന്നുള്ള മോചനത്തെ കുറിച്ചും അടുത്ത് പറയുന്നുണ്ട്. അശരീരം വാവസന്തം പ്രിയാപ്രിയേ സ്പൃശത, അവൻ അശരീരിയാണെങ്കിലോ ശരീരാഭിമാനം നശിച്ചവനാണെങ്കിലോ ആത്മബോധത്തോടുകൂടിയിരിക്കുന്നവനാണെങ്കിലോ താൻ ആത്മാവാണെന്നുള്ള ബോധത്തോടുകൂടിയിരിക്കുന്നവൻ സന്തം, അങ്ങനെയുള്ള ആത്മാവിനെ അതാണ് അശരീരം സന്തം. ശരീരാഭിമാനം നശിച്ച് ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്നവനെ പ്രിയാപ്രിയെ സുഖദുഃഖങ്ങൾ നസ്പൃശത സ്പർശിക്കുന്നു പോലുമില്ല എന്നാണ്. അവനല്ലേ അത് അവൻ അനുഭവിക്കുന്നില്ലെന്നുള്ളതല്ല, അവനെ സ്പർശിക്കുന്നു പോലുമില്ല. ജ്ഞാനിയായിരിക്കുന്നവനെ, മുക്തനായിരിക്കുന്നവനെ, പരമാത്മസ്വരൂപനായിരിക്കുന്നവനെ എന്താണ് ഈ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നു പോലുമില്ല. ഇനി പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധ ചോദനാലക്ഷണ ധർമ്മകാര്യത്വം മോക്ഷാഖ്യസ്യ ആ ശരീരത്വസ്യ പ്രതിഷിദ്ധ്യതേ ഇതി ഗമ്യതേ. ഇത് പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധ സുഖദുഃഖങ്ങൾ സ്പർശത്തെ നിഷേധിച്ചിരിക്കുന്നു ശ്രുതി. ഞാനി പ്രിയവും അപ്രിയവും സ്വദുഃഖങ്ങൾ സ്പർശിക്കുന്നേ, സ്വദുഃഖങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദമുണ്ട്, മറ്റ് അനുഭവവേദ്യമായിരിക്കുന്ന ആനന്ദമില്ല, വിഷയ ഇന്ദ്രിയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സുഖമില്ല, അങ്ങനെയുള്ള സുഖമില്ല ദുഃഖമില്ല. അതാണ് പ്രിയാപ്രിയ സ്പർശനത്തെ നിഷേധിച്ചിരിക്കുന്നു. പ്രിയാപ്രിയമായിട്ട് യാതൊരു സ്പർശനവും ബന്ധവുമില്ല, അതിനെ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ചോദനാലക്ഷണ ധർമ്മകാര്യം വിധി, വേദം വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ, വേദം പ്രമാണമായിരിക്കുന്ന ആ പുണ്യകാര്യം സുഖം, പാപകാര്യം ദുഃഖം, അതെന്താണ് മോക്ഷാഖ്യസ്യ അശരീരത്വസ്യ. മോക്ഷം എന്ന് പേരുള്ളതാണ് അശരീരത്വം. അശരീരം എന്നിവിടെ ശ്രുതി പറഞ്ഞല്ലോ ചാന്തോക്യത്തിൽ അശരീരം ഭാവസന്തോ എന്ന്. അശരീരം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം. ശരീരാഭിമാനം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുക്തനായിരിക്കുക എന്നർത്ഥം, ജ്ഞാനം നേടി മുക്തനായിരിക്കുക എന്നർത്ഥം. അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. ശരീരം നശിച്ചു പോകുന്നതാണ്. ശരീരത്തിലൂടെ തന്റെ ഏകാഗ്രത ഉപയോഗിച്ച് ബ്രഹ്മലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതല്ല, കാരണം യാത്ര ചെയ്യുമ്പോൾ അവിടെ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, അവിടെ അശരീരത്വമില്ല. അശരീരത്വം വന്നു കഴിഞ്ഞാൽ മോക്ഷം നേടുന്നുള്ളൂ. യോഗി അഭ്യാസത്തിലൂടെ ഊർധ്വ രോഗങ്ങളിലേക്ക് യാത്രയായി കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയാലും ശരീരത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു, അവിടെ അശരീരത്വം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, അശരീരത്വം എന്ന് പറയുന്നതാണ് ശരീരാഭിമാനം നശിക്കുന്നു ജ്ഞാനം കൊണ്ട്. ശരീരത്തിന്റെ ശരീരമാകുന്ന ഉപാധിയോടുകൂടി സശരീരനായി ഇരുന്നാലും അയാൾ അശരീരിയാണ്, ശരീരമില്ല. ആ ശരീരം ശരീരേഷ്, ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിലും അശരീരിയായിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള അവസ്ഥ അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. ശരീരം നശിക്കുന്നതല്ല, ശരീരനാശവും മോക്ഷവുമായിട്ട് ബന്ധമില്ല. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെയുള്ള മോക്ഷം അതിന് എന്താണ്, അങ്ങനെയുള്ള ആ മോക്ഷാവസ്ഥയിൽ എന്ത് വരുന്നു, സുഖദുഃഖ സംബന്ധത്തെ പ്രതിഷിദ്ധ്യതയെ നിഷേധിക്കുന്നു. ഇത് ഗംഭീര എന്ന് ശ്രുതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാം. മോക്ഷ മുക്താവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് സുഖദുഃഖങ്ങളുടെ ബന്ധമേ ഇല്ല എന്ന് അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും. മുക്തന്മാരും ജ്ഞാനികളും ചിരിക്കുന്നതായിട്ടും സന്തോഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരിൽ സുഖമില്ലാതിരിക്കും. അനുകൂലമായ ശബ്ദം നേരത്തെ പറഞ്ഞല്ലോ, പശുവാദി വിശ്വ വിശേഷ. അനുകൂലമായ കാണുമ്പോൾ ചിരിക്കുന്നു, പ്രതികൂലമായ കാണുമ്പോൾ ദേഷിക്കുന്നു. അപ്പൊ പിന്നെ ഞാനിത് സ്പർശിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അതിനോട് പറഞ്ഞ് നസ്പർശത സ്പർശിക്കുന്നില്ല, അതെല്ലാം ബാഹ്യമായിട്ട് ആന്തരികമായി സ്പർശിക്കുന്നില്ല. ഇതൊന്നും സ്പർശിക്കാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് സുഖദുഃഖങ്ങളെല്ലാം ദർശിക്കുന്നു, സുഖദുഃഖങ്ങളെല്ലാം സാക്ഷിയായിരിക്കുന്നു ഞാൻ. സുഖദുഃഖങ്ങളോട് താതാത്മ്യപ്പെടാതിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. സുഖദുഃഖങ്ങൾ അന്ധകരണത്തിന്റെ സ്ഥൂലമായ ബാഹ്യമായ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആത്മനിഷ്ഠയിലിരുന്നുകൊണ്ട് സുഖദുഃഖങ്ങളെ സാക്ഷിഭാവത്തിൽ അല്ലെങ്കിൽ വേദ്യമായി നോക്കിക്കാണുന്നു. അതിനോട് താതാത്മ്യപ്പെടാതെ അതിനോടുള്ള അധ്യാസം നശിച്ചിരിക്കും, താതാത്മ്യമില്ല, ആ താതാത്മ്യത്തെ വേർപെടുത്തി നിൽക്കുന്നു. അതുകൊണ്ട് ബാഹ്യദൃഷ്ടിയിൽ അല്ലെങ്കിൽ ആരോപിത ദൃഷ്ടിയിൽ ജ്ഞാനികളും സുഖദുഃഖങ്ങളും മറ്റും കാണുന്നുണ്ടെങ്കിലും ജ്ഞാനിയുടെ ആന്തരിക ഭാവത്തിൽ സുഖദുഃഖങ്ങളൊന്നും തന്നെ സ്പർശിക്കുന്നില്ല. അതാണ് നസ്പർശത സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നത്. ധർമ്മകാര്യത്വേഹി പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധവും നവോദി. ഇവിടെ എന്താണ് ഇത് ചർച്ച ചെയ്യുന്നത്, കർമ്മഫലവും വിദ്യ ബ്രഹ്മവിദ്യയുടെ ഫലവും നമ്മൾ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന സുഖദുഃഖങ്ങളൊന്നുമല്ല ബ്രഹ്മവിദ്യ കൊണ്ട് നേടിയെടുക്കേണ്ടത്, ഇതെല്ലാം കർമ്മഫലമാണ്. അതാണ് കർമ്മഫലം. അപ്പൊ നമ്മൾ കുറച്ച് സമയം ധ്യാനിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ മനസ്സ് റിലാക്സ് ആയിരുന്നു, അത് കർമ്മഫലം. എന്നിട്ട് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും, അത് കർമ്മഫലം. ജ്ഞാനഫലമല്ല, ജ്ഞാനത്തിന്റെ ഫലമായിട്ട് എന്ത് വരുന്നു, ഈ പറയുന്ന സുഖവും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന സുഖമല്ല ജ്ഞാനത്തിന്റെ ഫലമായി വരുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖമല്ല ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്, താത്കാലിക ദുഃഖത്തെ. താത്കാലിക ദുഃഖം നിവൃത്തിയല്ല ജ്ഞാനത്തിന്റെ ഫലം, ആത്യന്തികമായ ദുഃഖം നിവൃത്തിയാണ്. താത്കാലിക സുഖമാണ് നമ്മൾ ധ്യാനത്തിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടണം, എല്ലാം മറന്നിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ധ്യാനിച്ചു തരാം. അതിൽ നിന്നുണ്ടാകുന്ന എന്താണ്, താത്കാലിക സുഖമാണ്, അതല്ല ജ്ഞാനത്തിന്റെ ഫലം, അത് കർമ്മത്തിന്റെ ഫലമാണ്. അതാണ് ജ്ഞാനവും കർമ്മവും തമ്മിൽ വരുന്ന വ്യത്യാസം. ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സുഖം എന്ത് ചെയ്യുന്നു? കുറച്ചു കാലം നിൽക്കും. ആ ധ്യാനത്തിന്റെ ശക്തി ഏതുവരെയുണ്ടോ അതുവരെ നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ആ ദുഃഖം ഒന്ന് കടന്ന് പിടികൂടും. അപ്പം വീണ്ടും നമുക്ക് ധ്യാനിക്കേണ്ടി വരും. അപ്പോൾ ആ സുഖത്തെ നമുക്ക് സ്ഥായിയായി നിലനിർത്താൻ പറ്റുന്നില്ല. ജ്ഞാനത്തിന്റെ ഫലമാണെങ്കിലോ അത് ധ്യാനത്തിലൂടെയല്ല നേടിയത്. അതുകൊണ്ട് പിന്നീട് അവിടെ വരവും പോക്കും ഇല്ല. ദുഃഖം വരുന്നു പോകുന്നു, സുഖം വരുന്നു പോകുന്നു, അങ്ങനെ ഒരു അവസ്ഥയില്ല. സുഖവും ദുഃഖവും പിന്നെ മാറി നിൽക്കുന്നു, തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്നു സുഖദുഃഖങ്ങൾ. അതിന് തന്നോട് ബന്ധമില്ലാതെ സുഖദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, തനിക്ക് അതിനോട് ബന്ധമില്ല. അതാണ് ജ്ഞാനത്തിന്റെ ഫലം. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ധർമ്മകാര്യത്തെ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ, പുണ്യഫലമാണെങ്കിൽ എന്താണ് ഈ പറയുന്ന മോക്ഷം? പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധോ നവബുദ്ധിരേ. പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ ശ്രുതി, അത് യോജിക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് നമ്മിൽ തന്നെ കാണും. പ്രവൃത്തി നമ്മളിലുണ്ട്, ഫലവും നമ്മിൽ തന്നെ കാണും. അതിന് നമുക്ക് നമ്മിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. പുണ്യപാപരൂപത്തിലുള്ള സുഖദുഃഖങ്ങൾ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാണും ഇവിടെ നമ്മുടെ അന്ധകരണത്തിൽ. ജ്ഞാനിയായാലും ഉണ്ടായിരിക്കും, കാരണം ശരീരം നിലനിർത്തുന്ന പ്രാരബ്ധമാണ്. പ്രാരബ്ധത്തിന്റെ ഭാഗമാണ് പുണ്യപാപം. ഈ ശരീരം പുണ്യപാപം കൊണ്ടുണ്ടായതാണ്. ആ ശരീരത്തിന്റെ സ്ഥൂല ശരീരം പോലെ ഈ ശരീരത്തിന്റെ ഭാഗമാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിനും പ്രാരബ്ധഫലമായതെല്ലാം ഉണ്ടായിരിക്കും. സുഖദുഃഖാദികളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പിന്നീട് ഒരു സുഖത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സുഖത്തെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല, ഇല്ലാത്ത ദുഃഖത്തെ വീണ്ടും ഉണ്ടാക്കേണ്ട കാര്യമില്ല, നിലനിൽക്കുന്ന ദുഃഖത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പ്രാരബ്ധം അനുസരിച്ച് ആ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ നിലനിൽക്കും. അതുമായിട്ട് എന്ത് ചെയ്യുന്നു? തനിക്ക് സ്പർശമില്ല, തനിക്ക് ബന്ധമില്ല. അതാണ് ജ്ഞാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് സമാധി ആവശ്യമില്ല. ഈ സുഖദുഃഖങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സമാധി വേണോ? സമാധി പരിശീലിക്കേണ്ട ആവശ്യമില്ല. സമാധി പരിശീലിച്ചാലും സുഖദുഃഖങ്ങളെ ഒഴിവാക്കാം. പക്ഷേ സമാധിയിൽ നിന്നും വീണ്ടും ഉണർന്നു വരുമ്പോൾ വീണ്ടും സുഖദുഃഖങ്ങൾ ഒന്ന് പിടികൂടും. വീണ്ടും അതിനെ ഒഴിവാക്കാൻ സമാധി ശീലിക്കേണ്ടി വരും. അങ്ങനെ വരും. ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ്? അങ്ങനെ സമാധി പരിശീലിച്ച് ദുഃഖത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ജ്ഞാനികൾ രാജ്യഭരണം പോലെയുള്ള ആയാസകരമായ ക്ലേശകരമായ പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ജ്ഞാനികൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തിരുന്നത്? ക്ലേശകരമായ പ്രവൃത്തികൾ. അത് നമുക്ക് അവതാരം എന്ന് പറയാം. ജനകന്റെ ഉദാഹരണം പറയുന്നു, രാജ്യഭാരം പോലെയുള്ള ക്ലിഷ്ടമായ കർമ്മങ്ങൾ ചെയ്തിരുന്നു. ചെയ്തിരുന്നെങ്കിലും എന്ത് ചെയ്തു? ജ്ഞാനിയായിരുന്നു. ജ്ഞാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല, സംസാര ക്ലേശങ്ങളൊന്നും അനുഭവിച്ചിരുന്നില്ല. എന്നാലും ജ്ഞാനി എന്ന് പറയാൻ പറ്റും. മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യതി എന്ന് പറയുന്ന ജനകന്റെ വചനമാണ്. ഈ മിഥിലാനഗരം മുഴുവൻ അഗ്നിബാധയിൽ നശിച്ചു പോയാലും എന്റേതായ ഒന്നും ഇവിടെ ദഹിക്കുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിലൊന്നും എന്റേതെന്നുള്ള ഭാവം ഇല്ലെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കത്തി നശിച്ചോട്ടെ എന്നുള്ളതല്ല, തന്റെ വീട് കത്തി നശിച്ചാൽ എന്റെ വീട് നശിച്ചു എന്നൊരു ഭാവം ഉണ്ടാകുമല്ലോ. ഈ താൻ ഈ സാമ്രാജ്യത്തിന്റെ അധിപതിയാണെങ്കിലും ഈ സാമ്രാജ്യത്തിൽ വരുന്ന ദുന്ദങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ആ സാമ്രാജ്യത്തെ പരിപാലിച്ചിരുന്നു എന്നാണ്. അതാണ് ജ്ഞാനത്തിന്റെ മഹത്വം. സമാധി നിഷ്ഠയിലിരിക്കുകയാണെങ്കിൽ രാജ്യ ഭരണം നടത്താൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ പ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു. അപ്പം പിന്നെ രാജ്യം എങ്ങനെ ഭരിക്കും? രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല. അവിടെ സ്ഥിര ആസനത്തിലിരുന്ന് പ്രപഞ്ചത്തെ വിസ്മരിച്ച് ശരീരം കൂടി വിസ്മരിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ സമാധി ഇരിക്കുന്ന ഒരാളിന് രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല. രാജ്യം ഭരിച്ചപ്പോൾ എന്താണ്? അവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സമാധിയില്ല. ഞാനീയുടെ അവസ്ഥയ്ക്ക് നമുക്ക് സമാധി എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട് ആചാര്യസ്വാമിയുടെ ചെറുടുത്ത്. ആ ഞാനവസ്ഥ തന്നെ സമാധിയാണ്, അതിനെയും സമാധി എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധിയല്ല. നമ്മൾ പറയുന്ന സവികൽപ്പ നിർവികൽപ്പ സബീജ നിർബീജ എന്നൊന്നും പറയുന്ന സമാധിയല്ല. അതിനെയും നമുക്ക് സമാധി എന്ന് വിളിക്കാം. ആ സമാധി വ്യവഹാരത്തിന് ബാധിക്കുന്നില്ല, അതായത് വ്യവഹാരത്തിന് സാധകമാണ്. ആ സമാധി ഇരിക്കുന്നതുകൊണ്ട് വ്യവഹാരം, അതായത് ശബ്ദം വാക്ക് പ്രവൃത്തി ഇതിനൊന്നും ആ സമാധി തടസ്സമല്ല. മറ്റ് സമാധി, യോഗത്തിൽ പറയുന്ന സമാധി എന്ന് പറയുന്നത് ശബ്ദത്തിനും വാക്കിനും പ്രവൃത്തിക്കും തടസ്സമാണ്. ആ സമാധി ഇരുന്നാൽ ശബ്ദം പുറപ്പെടില്ല, വാഗേന്ദ്രിയം വജിക്കത്തില്ല, ശരീരം ചലിക്കത്തില്ല. ആ സമാധിയല്ല ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള അതാണ് ജ്ഞാനിയുടെ സമാധി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ജ്ഞാനസമാധി എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ആ സമാധിയിലിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നും സ്പർശിക്കുന്നില്ല. അതിന് കണ്ണടച്ചിരിക്കില്ല, കണ്ണ് തുറന്നിരുന്നാലും മതി. മറ്റേ സമാധിയിൽ അങ്ങനെയല്ല, ചിലപ്പോൾ കണ്ണടച്ചിരിക്കും, ഇവിടെ കണ്ണ് തുറന്നിരുന്നാണ്. വ്യവഹാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. ജ്ഞാനനിഷ്ഠയ്ക്ക് യാതൊരു ഇളക്കവും തട്ടത്തുമില്ല. അതാണ് ജ്ഞാനിയുടെ വിശേഷം. അങ്ങനെയുള്ള ജ്ഞാനം പ്രാപിക്കുന്നവർക്ക് യോഗ വിദ്യയിലൂടെ വേണമെങ്കിൽ സമാധി ശീലിക്കാം, അതും പറയുന്നുണ്ട്. അങ്ങനെ സമാധി ശീലിക്കുന്നവരാണ് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്ത് വരൽ ബ്രഹ്മവിപര്യാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്നെല്ലാം വാസിഷ്ഠം പോലുള്ള കൃതികളെല്ലാം വിഭജിച്ച് കാണിക്കുന്നുണ്ട്. ബ്രഹ്മവിത്ത് ജ്ഞാനി, പിന്നെ സമാധി പരിശീലിച്ച് അന്ധകരണത്തെ നിരോധിച്ചുകൊണ്ടിരിക്കുന്നവരെ പിന്നെ തിരിക്കുന്നു ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്ന് പറയുമ്പോൾ വൃത്തിശൂന്യനായിരിക്കുന്ന അവസ്ഥ. വൃത്തിശൂന്യമായിരിക്കുന്ന ആളിന് പിന്നെ പ്രപഞ്ചഭാനമില്ല, വ്യവഹാരങ്ങളില്ല. അതിനു മുമ്പ് വരുന്ന അവസ്ഥകളെല്ലാം വ്യവഹാരമുണ്ട്. ബ്രഹ്മവിത്ത് എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹമായ പ്രവൃത്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ജനകനെ പോലെയുള്ളവർ. അവരുടെ ജ്ഞാനത്തിന് പ്രവൃത്തി തടസ്സമല്ല, അവരുടെ ജ്ഞാനത്തെ ബാധിക്കാൻ അവരുടെ കർമ്മങ്ങൾ അവരുടെ ജ്ഞാനത്തെ ബാധിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. ബ്രഹ്മവിത്ത് വരൻ എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നില്ല, പ്രാരബ്ധമനുസരിച്ച് സഹജ ചേഷ്ടയിൽ മാത്രം ജനിച്ചുകൊണ്ടിരിക്കുന്നു. പരിവ്രാജക വൃത്തിയിലും മറ്റ് സഞ്ചരിക്കുന്നവരുണ്ട് അവർ. ബ്രഹ്മവിത്ത് വരിയാൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തനത്തിന് പരപ്രേരണയുടെ ആവശ്യമാണ്. അങ്ങനെ പരപ്രേരണ കൊണ്ട് പ്രവർത്തിക്കും. അന്നപാനാദി സഹജ വ്യാപാരങ്ങൾ പോലും പരപ്രേരണയോടെ നടക്കത്തുള്ളൂ. വരിഷ്ഠൻ എന്ന് പറയുമ്പം സ്വയം പ്രേരണയൊന്നുമില്ല, പരപ്രേരണ കൊണ്ടും പ്രവൃത്തി നടക്കത്തില്ല, സർവവ്യവഹാര ശൂന്യനായിരിക്കുന്നു. അതെല്ലാം യോഗ സമാധി കൂടി പരിശോധിക്കുന്നത് കൊണ്ട് വൃത്തി നിരോധം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ തത്വജ്ഞാനം കൊണ്ട് അതേസമയം സമാധി പരിശീലനം കൊണ്ട് അതെല്ലാം അന്ധക്കരണ ഭേദമാണ്, മുക്തിയിൽ ഭേദമില്ല. ബ്രഹ്മവിത്ത് തുടങ്ങി വരിഷ്ഠൻ വരെ ഉള്ളിടത്ത് മുക്തിയിൽ ഭേദമില്ല, എല്ലാവരും മുക്തന്മാരാണ്. ജന്മമില്ല, സംസാരം ഇവരെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നശിച്ചിരിക്കുന്നു, ആർക്കും ജന്മമില്ല എന്ന് പറയുന്നു. പക്ഷേ അവരുടെ അന്ധക്കരണത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദമുണ്ട്, സമാധി എന്ന് പറയുന്ന അവസ്ഥകൾക്ക് ഭേദമുണ്ട്. വൃത്തി നിരോധം പലതരത്തിൽ അവർ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു സമാധി വേണമെന്നില്ല. ഒരാള് അയാളുടെ വിശേഷ പ്രാരബ്ധം കൊണ്ട് അങ്ങനെ അയാൾ സമാധി പരിശീലിച്ച് പ്രപഞ്ച വിസ്മരണത്തിലൂടെ അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നതും അങ്ങനെയൊന്നും അല്ലാതെ തത്വജ്ഞാനത്തിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നതും തമ്മിൽ മുക്തിയുടെ തരത്തിൽ നോക്കുമ്പോൾ യാതൊരു വ്യത്യാസമില്ല, എല്ലാവരും മുക്തന്മാരാണ്. അപ്പൊ അങ്ങനെയൊന്നുണ്ട്, മുക്തന്മാരിൽ പ്രപഞ്ച വിസ്മരണത്തിലൂടെ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന രീതിയുണ്ട്. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയുടെ തലത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ്. മറ്റേ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു? അവരെ പ്രാരബ്ധം അനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു, ആ വാസനയുള്ളതാണ്, യോഗ അഭ്യാസത്തിന്റെ വാസനയുള്ളതാണ്. അതിനാണ് പ്രപഞ്ച ഉപശമം, പ്രപഞ്ച വിസ്മൃതി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ. അതായത് ഇത് രണ്ടും ഒന്നാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഈ തത്വജ്ഞാനികളെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവർക്ക് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി നശിച്ചിരിക്കുന്നു. പ്രപഞ്ചം വിസ്മൃതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവർ സർവവും സർവാത്മഭാവത്തിൽ, അതിനെ കുറിച്ച് പറയും വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് ഗീതയിലും മറ്റും പറയുന്നുണ്ട്. ആ സർവാത്മഭാവത്തിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രപഞ്ച വിസ്മൃതി സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരിലും പ്രപഞ്ച വ്യവഹാരത്തിന് ബാധയില്ല, പ്രപഞ്ച വ്യവഹാരം നടത്തിയിരിക്കുന്നു. നീ പറയുന്ന ബ്രഹ്മവിത് വരിഷ്ഠൻ എന്ന് പറയുന്ന ആള് അയാളെ കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ച ഉപശമെന്നും പ്രപഞ്ച വിസ്മൃതി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. ഇവിടെ പ്രപഞ്ച ഭാനമില്ല, പ്രതികരണമില്ല. നമ്മളങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരണമില്ല. ഒരു കല്ലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ എന്തെങ്കിലും ഗോഷ്ഠിയാണെങ്കിൽ അത് തിരിച്ച് പ്രതികരിക്കത്തില്ല. അതുപോലെ ഈ ബ്രഹ്മവിത്ത് വരിഷ്ഠനിൽ നിന്നും ഗുരുപദേശമോ ശാസ്ത്രോപദേശമോ ഒന്നും കിട്ടത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹ നിഗ്രഹങ്ങളൊന്നും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ പ്രപഞ്ച പൂർണ്ണമായ പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ പ്രപഞ്ച ആ അർത്ഥത്തിലും പറയും, പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം. അത് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരിടത്ത് പ്രപഞ്ചഭാനമുണ്ട്, വേറെടുത്ത് പ്രപഞ്ചഭാനമില്ല. ഒരിടത്ത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി നശിച്ചതുകൊണ്ട് തന്നെ പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം എന്ന് പറയുന്നു. ഒരിടത്ത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധിയല്ല, പ്രപഞ്ചമേ പോയി. അങ്ങനെ ഇങ്ങനെ രണ്ടിനെയും രണ്ട് സന്ദർഭത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മകാര്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, മോക്ഷം ധർമ്മത്തിന്റെ കാര്യം ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും സുഖദുഃഖ സ്പർശം ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല, സുഖദുഃഖ ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് മോക്ഷം ഒരിക്കലും ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നേടുന്ന ഒന്നല്ല എന്നർത്ഥം. ഒരു പ്രവൃത്തിയിലൂടെ മോക്ഷം നേടാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ നമ്മൾ മനസ്സിൽ അപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കുന്നു, നമ്മൾ ജപം ചെയ്യുന്നു, സ്തോത്രം ചൊല്ലുന്നു, ഇതൊന്നും സാക്ഷാത് മോക്ഷത്തെ ഉണ്ടാക്കുന്നില്ല എന്നേ അതിനർത്ഥമാണ്. നേരിട്ട് ഇത് പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്ധക്കരണ ശുദ്ധിയിലൂടെ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിലൂടെ എല്ലാം മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഉപായങ്ങളാണ്. ആ നിലയ്ക്ക് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല, ഇതെല്ലാം ആവശ്യമാണ്. അത് സാക്ഷാത്തായിട്ട് മോക്ഷത്തെ നൽകുന്നത് തത്വജ്ഞാനമാണ്. ഇതിന്റെ എല്ലാം ചരമമായ സീമ എന്ന് പറയുന്ന ആ തത്വജ്ഞാനം, ഈശ്വരബോധം. ആ ഈശ്വരബോധമാണ് മോക്ഷത്തെ നൽകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മോക്ഷത്തിന് വേണ്ടി വേറൊന്നും അനുഷ്ഠിക്കാനില്ല. ആ ഈശ്വരബോധം ഉണ്ടായിട്ടില്ലാത്ത ഒരാളിന് ആ ഈശ്വരബോധം ഉണ്ടാകുന്നതിനുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഈശ്വരബോധം ഉണ്ടാകുന്ന നിമിഷത്തിൽ ഇതെല്ലാം ഇവിടെ ഉപയോഗരഹിതങ്ങളായി തീരുന്നു, അർത്ഥശൂന്യമായി തീരുന്നു. അതുകൊണ്ട് എല്ലാ സാധനങ്ങൾക്കും ഈ സാധന മാർഗത്തിൽ ഓരോരോ തലത്തിൽ അതിന് പ്രസക്തിയുണ്ട്. അതിനൊന്നും ഒരാൾക്ക് ഭ്രമം ഉണ്ടാകാനും പാടില്ല. അത് നിഷ്പ്രയോജനമാണോ, ഇതൊന്നും പ്രയോജനമില്ലാതെ വരുമോ എന്നുള്ള ഒരു ഭ്രമം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന എന്താണ്, നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ലക്ഷ്യമാണ്. അത് ചിലർക്ക് അത് വിദൂരമായിരിക്കും, ചിലർക്ക് അതധികം സമീപമായിരിക്കും. അപ്പോൾ അത് വിദൂരത്തിലാണോ സമീപത്തിലാണോ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവരുടെ സാധനാമാർഗം നിലനിൽക്കുന്നത്. അത് വിദൂരത്തിലാണെങ്കിൽ സാധനാമാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമീപത്തിലാണെങ്കിൽ കൂടുതലൊന്നും അനുഷ്ഠിക്കാനില്ല. അതൊരു വ്യക്തി നിശ്ചയിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഗുരു നിർണയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് പറഞ്ഞ് ആരും ഉപേക്ഷിച്ചു കളയരുത്. അത് തീരുമാനിക്കണം, തീരുമാനിച്ചതിന് വേണം. തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണം, ഞാൻ ജ്ഞാനിയായോ ഇതൊക്കെ പഠിട്ടോ എന്ന് ചോദിക്കണം. അല്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുത്തു കളയരുത്. ഇതൊരു നമുക്ക് ലക്ഷ്യബോധത്തെ തരും. അതാണിത് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പരമമായ ലക്ഷ്യം? ആ ബോധത്തെ തരും. ആ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആത്മബോധം കൂടെ ഉണ്ടാകണമെങ്കിൽ തീർന്നു, പിന്നീട് ഒന്നും ചെയ്യാനില്ല. മറിച്ച് ആത്മബോധം ഒരു ലക്ഷ്യമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ പലതും ചെയ്യാനുണ്ട്. ലക്ഷ്യബോധം ലക്ഷ്യമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ആ ലക്ഷ്യബോധം ആത്മബോധമായി തീരുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇത്രയുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായും ധരിച്ചിരിക്കണം. അങ്ങനെ ധരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സാധനാ മാർഗത്തിൽ യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ സംശയം ഉണ്ടാകും, അപഭ്രംശം ഉണ്ടാകും. ഏത് സമയത്തിൽ നിന്ന് എന്താണ് അബദ്ധ പരവശം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ സാധനയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും മോക്ഷ ഉപായങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായ ധാരണ ഉണ്ടാകും. നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനമായ ഫലം എന്ന് പറയുന്നത് ഉപയോഗം എന്ന് പറയുന്നത് അതാണ്. ആ തരത്തിൽ സഹായിക്കും. അപ്പോൾ കർമ്മത്തിൻ്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്ത് തുടർന്നു വരുന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കും.